2021 March 2 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. ചെന്നിത്തലയുടെ സർവേ രാശികൾ. കേരളം അതിവേഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. വർദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂടിന്റെ വിളംബരമെന്നോണം മലയാളത്തിലെ രണ്ട് ദൃശ്യമാധ്യമങ്ങളുടെയും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള മാധ്യമ ഏജൻസി കൂട്ടായ്മയുടെയും സർവേ ഫലങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ കേരളീയ രാഷ്ട്രീയ ചലനങ്ങൾ സൂക്ഷ്മതയോടെ പകർത്തിപ്പോന്ന പലരെയും അത്ഭുതപ്പെടുത്തിയ ഒരു പ്രവചനമുണ്ടതിൽ: നേതാക്കളുടെ ജനപ്രീതി. ക്ഷേമസങ്കല്പത്തിലൂന്നിയും ദുരന്തകാലങ്ങളിൽ മനസാന്നിധ്യത്തോടെയുമുള്ള ഇടപെടലുകളിലൂടെ കേരളത്തെ മുന്നോട്ടു നയിച്ച പിണറായി വിജയൻ അക്കാര്യത്തിൽ മുന്നിലെത്തിയെന്നത് യാദൃച്ഛികമല്ല. പിണറായി മുന്നിലെത്തിയതിനു പിന്നിൽ മറ്റൊന്നുകൂടിയുണ്ട്. അത് മുഖ്യമന്ത്രിയെന്ന അധിക ആനുകൂല്യമാണ്. 2016 സമാന സർവേയിൽ ഈ പരിഗണനയിൽ മുന്നിൽ നിന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജനപ്രിയ ഇടപെടലുകൾക്കും പരിഗണന കിട്ടി. പ്രതിപക്ഷ നേതാവായി സജീവ സാന്നിധ്യമായി നിലകൊണ്ട വി എസ് അച്യുതാനന്ദൻ രണ്ടാമതെത്തി. വി എസിന്റെ ജനപ്രീതിക്ക് മറ്റൊരു രാഷ്ട്രീയമാനമാണ്. ഇടതുപക്ഷത്തെ ഉൾക്കൊള്ളുന്ന കേരളീയ മനസ്സിന്റെ ബഹിർസ്ഫുരണം അവിടെ തെളിഞ്ഞുകത്താറുണ്ട്. 2016 മുതൽ ഇങ്ങോട്ടു നോക്കുമ്പോൾ ഏതാണ്ട് 4 വർഷവും ഉമ്മൻചാണ്ടി കളത്തിന് പുറത്തു നിൽക്കുകയായിരുന്നു. വി എസിന്റെ രാഷ്ട്രീയ പാരിസ്ഥിതിക ഇടപെടലുകൾക്ക് കാലവും പ്രായവും തടസ്സം നിന്നപ്പോൾ വി എസിന്റെ രാഷ്ട്രീയവും വിസ്മൃതിയിലേക്ക് ഉരുണ്ടു. പക്ഷേ അവിടെ ഒരു ബദൽ രൂപപ്പെട്ടു വന്നിരുന്നു. വി എസിന് പൂർണ്ണ ബദലെന്ന് അതിനർത്ഥമില്ല. ഏതാണ്ട് ഒരു ഇടതുപക്ഷ സ്വഭാവത്തോടെയുള്ള കാവലാൾ പരിവേഷം സൃഷ്ടിക്കപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വിരാജിച്ച രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഒരുപക്ഷെ ഇന്ന് പിണറായി പിന്തുടർന്നു പോന്ന ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലൂന്നിയുള്ള വികസന തന്ത്രത്തിന് തുടക്കമിട്ടയാളെന്ന നിലയിൽ ഉമ്മൻചാണ്ടി വിമർശിക്കാൻ മടിച്ചു നിന്നേക്കാവുന്ന പല വിഷയങ്ങളിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ടുണ്ട്. അതും ഒരുപക്ഷെ വി എസ് മാത്രമിറങ്ങാൻ ധൈര്യപ്പെടുമായിരുന്ന വിഷയങ്ങളിൽ. എന്നാൽ പ്രതിലോമ കാഴ്ചപ്പാടുകൾ ഉയരാതിരുന്നിട്ടുമില്ല. എങ്കിൽ പോലും വലതുപക്ഷ രാഷ്ട്രീയത്തിനകത്ത് കളിക്കുന്നവർക്ക് അപരിചിതമായേക്കാവുന്ന സ്വത്വം ചില ഘട്ടങ്ങളിലെങ്കിലും പ്രകടിപ്പിച്ച നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. സർക്കാരിന്റെ ഇടപെടലുകളോട് അല്ലെങ്കിൽ പ്രവൃത്തികളോട് ഉമ്മൻചാണ്ടി നടത്തുന്ന വിമർശനങ്ങളും ചെന്നിത്തല ഉയർത്തുന്ന വിമർശനങ്ങളും ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. ആ ചെന്നിത്തല തിരഞ്ഞെടുപ്പ് സർവേകളിൽ നിരന്തരം പിന്തള്ളപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ശശി തരൂരിനും കെ കെ ശൈലജയ്ക്കും പിറകിൽ കെ സുരേന്ദ്രനോടൊപ്പം മാത്രമാണ് സർവേകളിൽ ചെന്നിത്തലയുടെ ജനപ്രീതി. ഈ സർവേ ഫലങ്ങളാണ് അത്ഭുതപ്പെടുത്തുന്നതും രാഷ്ട്രീയ സമൂഹം കൌതുകത്തോടെ ചർച്ച ചെയ്യുന്നതും. സർവേകളുടെ അളവുകോൽ എന്താണെന്നും സർവേകളെ നിയന്ത്രിക്കുന്നത് ഏത് സാമൂഹ്യ ഘടനയാണെന്നുമുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. സർക്കാരിനെ തിരുത്തിച്ച ഇടപെടലുകൾ. പ്രതിപക്ഷ ധർമ്മം ഏറെക്കുറെ ശരിയായ അളവിൽ രമേശ് ചെന്നിത്തല നിറവേറ്റിയപ്പോൾ ചില വിവാദ തീരുമാനങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറുകയോ തിരുത്തുകയോ ചെയ്തിട്ടുണ്ട്. യാദൃച്ഛികമെന്ന് പറയട്ടെ, ചൂണ്ടിക്കാട്ടിയതേറെയും ഇടതുപക്ഷ സർക്കാരിന്റെ ഇടത് വ്യതിയാനങ്ങളെയായിരുന്നു. സർക്കാരിന് ബോധപൂർവമല്ലാതെ സംഭവിച്ചുപോയവ എന്ന ന്യായീകരണങ്ങൾ ചിലപ്പോഴെങ്കിലും ഭരണ നേതൃത്വത്തിനോ ഇടതുമുന്നണിക്കോ കണ്ടെത്തേണ്ടി വരുന്നു. ആഗോളീകരണ ഉദാരീകരണ പ്രക്രിയകളിലൂടെ രാജ്യത്തെ കോർപ്പറേറ്റ്വൽക്കരിക്കാൻ വഴിയൊരുക്കി കോൺഗ്രസ് നയസമീപനത്തെ പിടിവള്ളിയാക്കി രമേശ് ചെന്നിത്തലയെ അടിച്ചിരുത്താൻ ഇത്തരം ചില അവസരങ്ങളിൽ മുഖ്യമന്ത്രിയും സിപിഎം നേതൃത്വവും വളരെയേറെ ശ്രദ്ധിക്കുന്നുമുണ്ട്. സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക ഘടനയെപ്പോലും മറികടന്ന് ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിക്കാൻ നടത്തിയ ഇടതു സർക്കാർ നീക്കത്തെ കൈയോടെ ഇടപെട്ട് തിരുത്തിച്ചത് ചെറിയ കാര്യമല്ല. പരിസ്ഥിതി സംബന്ധിച്ച മാക്സിയൻ കാഴ്ചപ്പാടിനെ പോലും പരിഹസിക്കുന്നു എന്നതിനപ്പുറം കേരളത്തിൽ അമിത ജലചൂഷണം സൃഷ്ടിച്ചേക്കാവുന്ന അത്യാപത്തിനെപ്പറ്റിയും ആ വേളയിൽ ഇടതുപക്ഷ സർക്കാർ മറന്നുപോയെന്നത് പേടിപ്പെടുത്തുന്നതായിരുന്നു. പ്ലാച്ചിമടയിലെയും മറ്റും പോരാട്ടങ്ങൾ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും മറ്റും വികസന സങ്കല്പങ്ങളുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു എന്നതും ഓർക്കുക. അതുകൊണ്ട് ബ്രൂവറി ഡിസ്റ്റിലറി ഇടപാട് രമേശ് ചെന്നിത്തല തുറന്നുകാട്ടിയത് ശക്തമായ രാഷ്ട്രീയ ഇടപെടലായിരുന്നു. കോവിഡ് കാലത്ത് അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറുമായി വ്യക്തിഗത വിവരശേഖരണത്തിന് ഐടി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ മുൻകൈയെടുത്തുണ്ടാക്കിയ കരാർ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടിനെ തന്നെ റദ്ദാക്കുന്നതായി. രമേശ് ചെന്നിത്തല ഇക്കാര്യം തുറന്നുകാട്ടിയപ്പോൾ അസാധാരണ കാലത്തെ അസാധാരണ നടപടിയെന്ന് വിശേഷിപ്പിച്ച് പിടിച്ചു നിൽക്കാനേ സിപിഎമ്മിന് പോലും സാധിച്ചുള്ളൂ. അന്ന് കരാറിനെ ന്യായീകരിക്കാൻ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ കണ്ടുശീലിച്ചിട്ടില്ലാത്ത കാഴ്ചയും നമ്മൾ കാണേണ്ടി വന്നു. ശിവശങ്കർ ചാനലുകളിൽ കയറിയിറങ്ങി കരാറിനെ ന്യായീകരിക്കുന്നതായിരുന്നു ആ കാഴ്ച. നയവ്യതിയാനത്തെ ഉൾക്കൊള്ളാതിരുന്ന സിപിഐ നേതൃത്വത്തെ അനുനയിപ്പിക്കാനും ഇതേ ഉദ്യോഗസ്ഥൻ ഓടിപ്പോയി. എങ്ങനെ വ്യാഖ്യാനിച്ചാലും മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ആ ഉദ്യോഗസ്ഥന് കൽപ്പിക്കപ്പെട്ടിരുന്ന സവിശേഷ സ്ഥാനത്തെ വിളിച്ചറിയിക്കുന്ന ഏർപ്പാടായിരുന്നു അത്. പിന്നീട് കോടതിയിലെത്തിയ കരാറിൽ നിന്ന് ക്രമേണ തലയൂരി ഇടതു സർക്കാർ പിടിച്ചുനിന്നു. പിന്നാലെ മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകിയെത്തിയ സ്വർണക്കടത്തും അനുബന്ധ വിവാദങ്ങളും ശിവശങ്കറിനെ തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത വൃന്ദങ്ങളിൽ നിന്ന് തെറിപ്പിച്ചു എന്നത് മറ്റൊരു കാര്യം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സ്വകാര്യ കമ്പനിയെ അനുവദിക്കാനുള്ള ഉദാരീകരണ വഴക്കം ഇടതു സർക്കാർ കാട്ടിയപ്പോൾ അതിലെയും ഇടതു വ്യതിയാനത്തെ തുറന്നുകാട്ടാനിറങ്ങിയത് രമേശ് ചെന്നിത്തലയായി. ഉദ്യോഗസ്ഥതല ഗൂഢാലോചനയിലേക്ക് കാര്യങ്ങളെ വഴിതിരിച്ചുവിട്ട് സർക്കാരിന്റെ നിഷ്കളങ്കതയെയും ഇടതു നയസമീപനത്തിലെ സത്യസന്ധതയെയും തുറന്നുകാണിക്കാൻ ശ്രമിക്കുമ്പോഴും ചില മിസ്സിംഗ് ലിങ്കുകൾ എവിടെയൊക്കെയോ മന്ത്രിസഭയുടെ ഉത്തരം മുട്ടിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ വീഴ്ത്തിക്കളയാവുന്നതാണോ രാഷ്ട്രീയ ഭരണ നേതൃത്വം? വിദേശ കുത്തകകളുടെ വമ്പൻ ട്രോളറുകൾ ആഴക്കടലുകളിൽ അധീശത്വം ഉറപ്പിക്കുക വഴി മത്സ്യസമ്പത്ത് ശോഷിച്ചുവരുന്ന കാലമാണ്. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ മാത്രമാണ് വൈവിധ്യമാർന്ന മത്സ്യസമ്പത്ത് അവശേഷിക്കുന്നത്. അതും കവർന്നെടുക്കാൻ അമേരിക്കയും ചൈനയും തായ്വാനും മറ്റും മത്സരിക്കുകയാണ്. ചില കുത്തകകൾ ഏതു വിധേനയും നുഴഞ്ഞുകയറാൻ ശ്രമിക്കുമ്പോൾ വലതുപക്ഷ കാഴ്ചപ്പാടുമായി വ്യവസായ വികസനത്തിന് വാതിൽ മലർക്കെ തുറന്നിട്ടു കൊടുക്കുന്നതാണോ രാജ്യത്തെ ഒരേയൊരു ഇടതുപക്ഷ ബദൽ മാതൃകയെന്ന ചോദ്യത്തിന് ആരുത്തരം നൽകും? മാവോയിസ്റ്റുകൾ അടിച്ചമർത്തപ്പെടേണ്ടവർ തന്നെയെന്ന് രമേശ് ചെന്നിത്തലയും കരുതുന്നത് അദ്ദേഹത്തിന്റെ ഭരണകൂട കാഴ്ചപ്പാടായിരിക്കാം. അപ്പോഴും അവരെ വെടിവെച്ചു കൊല്ലണോ എന്ന് ചോദിച്ച് താൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ മാവോയിസ്റ്റുകളെ കൊല്ലാതെ പിടികൂടിയ കഥ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചെന്നിത്തല. കോഴിക്കോട് പന്തീരങ്കാവിൽ രണ്ട് യുവാക്കളെ മാവോയിസ്റ്റ് ഭീകരതയെ ആരോപിച്ച് യുഎപിഎ ചുമത്തി. പിടികൂടിയതിലെ ഭരണകൂട ഭീകരത ഒരിടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. രമേശ് ചെന്നിത്തല അതിനെ ചോദ്യം ചെയ്തതിലെ രാഷ്ട്രീയം ശക്തമാകുന്നത് അതിനാലാണ്. മീശയെ ചൊല്ലി. എസ് ഹരീഷിന്റെ മീശ നോവൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു വാരികയ്ക്ക് പൊടുന്നനവേ അത് നിർത്തിവയ്പ്പിക്കേണ്ടി വന്നതിലെ രാഷ്ട്രീയം കേരളം നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നതിന്റെ ഏറ്റവും വലിയ സൂചകമായിരുന്നു. അതിൽ പിന്നെ ശബരിമല യുവതീപ്രവേശന വിധിയുണ്ടായപ്പോൾ ആ പിന്നടത്തം കൂടുതൽ തീവ്രമായി ബോധ്യമായി. നോവലിലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ പിടിച്ചാണ് സംഘപരിവാർ ശക്തികൾ മീശയെ കടന്നാക്രമിച്ചത്. നായർ സർവീസ് സൊസൈറ്റി ശബരിമല വിഷയത്തിൽ എന്ന പോലെ ഇവിടെയും രംഗത്തെത്തി വാരികയെയും അതുമായി ബന്ധപ്പെട്ട പത്രത്തെയും ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകി. ആ ഘട്ടത്തിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾക്കൊപ്പം തന്നെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നിലപാടുകളും. ഹരീഷിനെ ഫോണിൽ ഐക്യദാർഢ്യമറിയിച്ച രമേശ് അന്നിറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിക്കുക. എഴുത്തിന്റെ പേരിൽ കഥാകൃത്തിന്റെ കഴുത്തെടുക്കാൻ നടക്കുന്നവർ കേരളത്തെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ മകന്റെ നേതൃത്വത്തിലുള്ള ശ്രേഷ്ഠ പബ്ലിക്കേഷൻസ് ആ നോവൽ പുറത്തിറക്കാൻ തയ്യാറാണെന്നും അറിയിച്ചു. NSS നേതൃത്വത്തിന്റെ മനസ്സറിഞ്ഞിരുന്നെങ്കിൽ രമേശ് ഇത്തരമൊരു പ്രതികരണം നടത്തില്ലായിരുന്നെന്ന് പിന്നീട് ശബരിമല വിഷയത്തിലടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ശബരിമലയിൽ അദ്ദേഹം സമ്മാനിച്ചത് പുരോഗമന മനസ്സുകൾക്ക് അങ്ങേയറ്റത്തെ നിരാശ മാത്രമായിരുന്നു എന്നതും കാണണം. എങ്കിലും മീശ നോവൽ വിവാദത്തിലെ ആദ്യ പ്രതികരണം അദ്ദേഹത്തെ NSS നേതൃത്വത്തിൽ നിന്ന് അകറ്റി എന്നതാണ് ആത്യന്തിക വഴി. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വച്ചാണ് താക്കോൽ സ്ഥാനത്ത് നായരില്ലാത്തതിനെതിരെ ഉമ്മൻചാണ്ടി സർക്കാരിനെ കടന്നാക്രമിച്ചത്. രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് നിർണായക പദവി നൽകാമെന്ന അപ്രഖ്യാപിത ധാരണ നിറവേറ്റാത്തതിലെ പരിഭവമായിരുന്നു അതെന്നാണ് അന്നത്തെ അടക്കം പറച്ചിൽ. വൈകാതെ ചെന്നിത്തല നായർ ആഭ്യന്തരമന്ത്രിയായി. ആ സ്ഥാനലബ്ധി ചെന്നിത്തലയ്ക്ക് സമ്മാനിച്ചത് നായർ നേതാവെന്ന പരിവേഷം മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന്റെ ആകെ സമ്മിതിയുള്ള നേതൃപരിവേഷത്തിലേക്കുയരാൻ എന്തുകൊണ്ടോ മന്ത്രിയായിട്ടും അദ്ദേഹത്തിന് സാധിച്ചില്ല. പട്ടികജാതി കോളനി സന്ദർശനത്തിലൂടെയും മറ്റും ശ്രമം നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഇന്നിപ്പോൾ മീശ സൃഷ്ടിച്ച വഴിത്തിരിവിൽ NSS നേതൃത്വത്തിന് രമേശ് അത്ര പഥ്യമല്ല. ഉമ്മൻചാണ്ടിക്കാണ് അവിടെ സ്ഥാനം. മറ്റ് സാമുദായിക നേതൃത്വങ്ങളിലേക്ക് കടന്നുകയറാനാവട്ടെ താക്കോൽ സ്ഥാന പരിചയക്കുറവ് വിലങ്ങുത കൈത്തടിയാണ്. ശബരിമല വിവാദത്തിൽ NSS പ്രതികരണങ്ങളെ ഏറ്റുപറയുന്ന നേതാവ് മാത്രമായി രമേശ് പിന്നെയും മുദ്രകുത്തപ്പെട്ടു. CPM നേതൃത്വം അദ്ദേഹത്തെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു. ശബരിമല വിവാദകാലത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടിയ സ്ഥൈര്യവും ഉയർന്ന ചിന്തകളും പുരോഗമന മനസ്സുകളെ ആഹ്ലാദം കൊള്ളിച്ചതു തന്നെയായിരുന്നു. പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ അതുവരെയുണ്ടായിരുന്ന വലതുപക്ഷ സർക്കാരിന്റെ മൂല്യച്യുതികളായിരുന്നു കേരളം ചർച്ച ചെയ്തിരുന്നത്. പിണറായിയുടെ കരുത്തും സ്ഥൈര്യവും CPMന്റെ സംഘടനാശേഷിയും ഇടതുഭരണത്തിന് മുതൽക്കൂട്ടായി. കേവലമായ നായർ പരിവേഷത്തിനകത്തുമാത്രം പലരും നോക്കിക്കണ്ട നേതാവും മുഖ്യ നായകസ്ഥാനത്തെ അപരിചിതത്വവും ഉള്ള രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി എത്തിയപ്പോൾ പലരും നെറ്റിചുളിച്ചു. ഇടതുപക്ഷം ചോദ്യം ചെയ്യപ്പെടാൻ ആളില്ലാത്ത ശക്തിയായി എന്ന് പലരും വിലയിരുത്തി. ആദ്യ രണ്ടു വർഷം സർക്കാരിന്റെ അജയ്യത വിളിച്ചറിയിക്കുന്നതായിരുന്നു. ഇടതുപക്ഷത്തിളക്കം സർക്കാർ ഉയർത്തിപ്പിടിക്കാതെയും ഇരുന്നില്ല. ബന്ധുനിയമന വിവാദമുയർന്നയുടനെ മന്ത്രി EP ജയരാജനെ ഒഴിവാക്കിയത് പ്രതിച്ഛായ ഇരട്ടിപ്പിച്ചതേയുള്ളൂ. ബ്രൂവറി ഡിസ്ലറി ഇടപാട് തുറന്നു കാട്ടപ്പെടുമ്പോഴാണ് ചെന്നിത്തലയിലെ പ്രതിപക്ഷ നേതാവ് ഉണർന്നത്. ഇപ്പോൾ ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന ആഴക്കടൽ വിവാദത്തിൽ UDF പ്രതീക്ഷയുടെ പങ്കായമെന്തുമ്പോൾ അദ്ദേഹം അവഗണിക്കാനാവാത്ത ശക്തിയാണെന്ന് ചിന്തിക്കുന്നവർ ഇല്ലാതില്ല. സർവേ ഫലങ്ങൾ മറ്റു ചിലർ ഗപ്പടിച്ചു പോകുമോ എന്ന പ്രതീതി ഉയർത്തുന്നു. രമേശിന്റെ ദുര്യോഗമാണോ? ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ കാട്ടേണ്ട ഇച്ഛാശക്തി ശരീര മുഖഭാഷകളിൽ പലപ്പോഴും പ്രകടമാവാത്തതും നിരന്തരം വാർത്താസമ്മേളനം നടത്തി ബോറടിപ്പിക്കുന്നതും ഒഴിച്ചു നിർത്തിയാൽ രമേശ് ചെന്നിത്തല ശരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു. ആണ്.